Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. മുഖാമുഖം പരിപാടിയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. തക്കല സീറോ മലബാർ രൂപത അധ്യക്ഷൻ ബിഷപ്പ് ജോർജ് രാജേന്ദ്രനുമായി ഫാദർ വില്യം നെല്ലിക്കൽ നടത്തിയ അഭിമുഖം ശ്രവിക്കാമെന്ന്. കേരളത്തിന്റെ തെക്ക് കിഴക്കൻ അതിർത്തിയിൽ തിരുവനന്തപുരം ജില്ലയോട് തോളുരുമി അല്ലെങ്കിൽ തൊട്ടുമുട്ടിക്കിടക്കുന്ന പ്രദേശമാണ് തക്കല. ചരിത്രപരമായി തക്കല കേരളത്തിന്റെ ഭാഗമായിരുന്നു, തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു. പിന്നെ കന്യാകുമാരി ജില്ല പിറവിയെടുത്തപ്പോഴാണ് തക്കല പ്രദേശത്തിന്റെ ഭാഷ സംസ്കാരത്തനിമ മാനിച്ചുകൊണ്ട് അത് തമിഴ്നാടിന്റെ ഭാഗമായി മാറിയത്. 17-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ രാജാവിന് കേരളത്തിലെ സിറിയൻ ക്രൈസ്തവരുമായി കച്ചവട ബന്ധമുണ്ടായിരുന്നതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തോട് അദ്ദേഹത്തിന് ഏറെ ആദരവും സുഹൃദ് ബന്ധവും ഉണ്ടായിരുന്നെന്ന് ചരിത്രരേഖകൾ തെളിയിക്കുന്നുണ്ട്. തക്കലയുടെ ചരിത്ര പശ്ചാത്തലം നമുക്കിങ്ങനെ അനുസ്മരിച്ചുകൊണ്ട് തക്കല രൂപതയുടെ, സീറോ മലബാർ രൂപതയുടെ 2-ാമത്തെ മെത്രാൻ ബിഷപ്പ് ജോർജ് രാജേന്ദ്രനെ നമുക്ക് വത്തിക്കാൻ റേഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായിട്ട് രൂപതയെക്കുറിച്ചുള്ള പൊതുവായൊരു അവലോകനത്തോടെ നമുക്ക് ആരംഭിക്കാം. അത് എവിടെ എങ്ങനെയെന്ന് അഭിമന്യ പിതാവ് ദയവായിട്ട് ശ്രോതാക്കൾക്ക് വേണ്ടി വിവരിച്ചാൽ സന്തോഷമായിരിക്കും.
തക്കല രൂപതയെക്കുറിച്ച് എനിക്ക് വത്തിക്കാൻ റേഡിയോയിൽ സംസാരിക്കാൻ വലിയ ഒരു അവസരം ലഭിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എല്ലാവർക്കും അറിയുന്നതുപോലെ തക്കല രൂപത തമിഴ്നാട്ടിലെ കന്യാകുമരി ജില്ലയിലാണ് ഉള്ളത്. ഇത് കേരളത്തിനോട് ഒരുമിച്ച് ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. 1971 മുതൽ ഒരു കേരളമായിട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നെയാണ് കാസർഗോഡും കന്യാകുമരിയും മാറ്റി തമിഴ്നാട് ഡിവിഷൻ വന്നത്, മാറിക്കിയത്. കാരണം അവിടെ തമിഴ് ഒത്തിരി മെജോറിറ്റി തമിഴ് ജനങ്ങളായതുകൊണ്ടിരുന്ന ഒരേ കാരണമാണ് അത് തമിഴ്നാട്ടിലേക്ക് കേരളം തിരിച്ചു കൊടുക്കാനുള്ള. എന്നാലും തക്കലയിലെ ഒരു മാർത്താണ്ഡവർമ്മയുടെ ഒരു പാലസ് ഉണ്ട്, അത് ഇപ്പോഴും അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് കേരളമാണ്. ആ ഒരു ഒരു 6 ഏക്കർ ഭൂമിയും ആ കൊട്ടാരവും അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് കേരള ഗവൺമെൻ്റ് ആണ്. പിന്നെ അവിടുത്തെ ലാംഗ്വേജ് നോക്കിയാലും എനിക്കിപ്പോൾ മലയാളം സംസാരിക്കാൻ കഴിയുന്നത് കാരണം തമിഴ്നാട് കന്യാകുമരിക്കും കേരളത്തിനും വളരെയേറെ ബന്ധമുണ്ട്. അവിടുത്തെ ജനങ്ങൾ, കേരളത്തിലുള്ള ജനങ്ങൾ ഒത്തിരി പേരെ തമിഴ്നാട്ടിൽ അവിടെ ഉണ്ട്. പിന്നെ ബിസിനസ് പരമായിട്ടും ട്രാവലും എഡ്യൂക്കേഷൻ ഇങ്ങനെയായിട്ട് ഒത്തിരിയേറെ അങ്ങോട്ടും ഇങ്ങോട്ടുമോട്ടുള്ള സംസ്കാര പ്രകാരമായിട്ട് ഒത്തിരിയേറെ ബന്ധം നമുക്കുള്ളതുകൊണ്ട് കന്യാകുമരിയിലുള്ള ജനങ്ങൾക്ക് തീർച്ചയായിട്ടും മലയാളം സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. എല്ലാവരും തിരിച്ച് സംസാരിക്കണമെന്നില്ല, കാര്യം അവർ സ്കൂളിൽ പഠിക്കുന്ന ഭാഷ തമിഴാണ് പഠിക്കുന്നത്. അതുകൊണ്ട് സീറോ മലബാർ സഭയുടെ ഒരു രൂപത അവിടെ പണിതുയർത്തുവാൻ വളരെ പ്രയാസമായിട്ടൊന്നും അന്നത്തെ മിഷണറിമാർക്ക് ഉണ്ടായിട്ടില്ല. കാര്യം ലാംഗ്വേജും സംസ്കാരങ്ങളും കുറച്ച് ബന്ധമുണ്ട്.
ഇനി പിതാവെ, തക്കലയിൽ എങ്ങനെ ഒരു സീറോ മലബാർ രൂപത പിറവിയെടുത്തു എന്ന ചരിത്രം അങ്ങ് ദയവായി ഒന്ന് വിവരിക്കാമോ?
തീർച്ചയായിട്ടും ദ സീറോ മലബാർ സഭ കന്യാകുമരി ജില്ലയിലെ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ലാറ്റിൻ സഭയും സീറോ മലങ്കര സഭയും പിന്നെ നമുക്ക് CSI സഭയും ഇവരൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് CSI സഭയാണ് അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് വളർന്ന് ഇപ്പോഴും നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ലാറ്റിൻ സഭ ഇന്ന് ഒരു 2 രൂപതയായിട്ടാണ് മാറിത്തീരുക. 1930-35 ആ കാലഘട്ടങ്ങളിലാണ് സീറോ മലങ്കര സഭ കന്യാകുമരി ജില്ലയിലെ വന്നു. ഇന്ന് അത് ഒരു മാർത്താണ്ഡ രൂപതയായിട്ട് വളർന്നു മാറിത്തീരുന്നു. 1960-ലാണ് നമുക്കറിയാമല്ലോ നമുക്ക് ഓറിയന്റൽ സഭയ്ക്ക് പമ്പ പുഴയിൻ്റെ അപ്പുറത്ത് മിഷനറി പ്രവർത്തനങ്ങൾ ചെയ്യാൻ അനുവാദമില്ലായിരുന്നു കത്തോലിക്ക സഭയ്ക്ക് അന്ന്. 1955 നമുക്ക് ഈ എക്സ്റ്റൻഷൻ ഓഫ് ടെറിട്ടറി എന്ന് പറയുന്നത് നമുക്ക് സീറോ മലബാറിന് കിട്ടുന്നത്.
പമ്പയ്ക്കപ്പുറത്തേക്ക്
തെക്കൻ ഏരിയ എന്ന് പറയും. തെക്കൻ ഓറിയന്റൽ സഭയെ സംബന്ധിച്ചിടത്തോളം ഓറിയന്റൽ സഭയുടെ മിഷനറി പ്രവർത്തനങ്ങളെല്ലാം ഒരു ഏരിയയുടെ ഒരു പരിധിക്ക് ഉള്ളിലായിരുന്നു, ഉള്ളിലായിരുന്നു. സഭയുടെ വളർച്ച അനുസരിച്ച് റോം അതിന്റെ എക്സ്റ്റൻഷൻ നമ്മൾ അപേക്ഷിക്കും, അതവർ സ്റ്റഡി ചെയ്ത് അത് തരുമായിരുന്നു. അങ്ങനെയാണ് 1955 നമുക്ക് ഇനി സീറോ മലബാർ സഭ വളർന്നു വരുന്ന സഭയാണ്, അതിന് മിഷനറി പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് കരുതിയപ്പോൾ അവർ തെക്കൻ മിഷനെ നമുക്ക് വേണ്ടിയിട്ട് അവർ തരിക. രൂപതയായിട്ടല്ല, അന്നൊരു മിഷൻ, കന്യാകുമരി മിഷനായിട്ടാണ് ചങ്ങനാശ്ശേരി ആർച്ച് ഡയസസ്, നമ്മുടെ അന്നത്തെ കാവുക്കാട്ടു പിതാവിന്റെ സമയത്താണ്, കാവുക്കാട്ടു പിതാവാണ് അന്നത്തെ ആർച്ച് ബിഷപ്പായിട്ട് ചങ്ങനാശ്ശേരി ഇരിക്കുക. ആ പിതാവാണ് ആദ്യമായിട്ട് ചങ്ങനാശ്ശേരി ഇന്ന് മിഷനറിമാർ അവിടെ കന്യാകുമരിക്ക് അയക്കുക. പുതിയ ഭൂമി, ഒരു പുതിയ ലാംഗ്വേജ് ആണ്, അവിടുത്തെ കൾച്ചറും എല്ലാം പുതിയ ഒരു സംസ്കാരമായിരുന്നു. എന്നാലും ആദ്യത്തെ മിഷനറിൽ നല്ല തീക്ഷ്ണത ഉള്ളവരും ദൈവ രാജ്യം പണിതെടുത്തുവാനുള്ള എല്ലാ ഇൻട്രസ്റ്റും അവർക്കുണ്ടായിരുന്നു. ആദ്യം അവർ ലാംഗ്വേജ് പഠിച്ചു, പിന്നെ അവർ വീടുകളൊക്കെ സന്ദർശിക്കാൻ തുടങ്ങി, പിന്നെ അത് കഴിഞ്ഞ് അവർക്ക് ജനങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് ആദ്യം അവർ കണ്ടു. ആദ്യം അവർ കണ്ടത് വിദ്യാഭ്യാസം ആദ്യം വേണമായിരുന്നു, പിന്നെ എല്ലാവരും പാവപ്പെട്ടവരായിരുന്നു. സഭ അവിടെ വരുന്നു, അവരെ സഹായിക്കുന്നു. ഇത് അങ്ങനെയാണ് നമുക്ക് സഭ വളരുന്നത്. അവിടെ വളർന്ന് ചെറിയ സമൂഹങ്ങളായിട്ട് അവിടെ ഉരുവായി വരുന്നു. അവർ കത്തോലിക്കരല്ല, മറ്റുള്ള കത്തോലിക്ക സഭയിലുള്ളവരല്ല ഇവിടെ വരുന്നത്. ഇവിടെ വരുന്നതെല്ലാം വേറെ ജാതിയിലുള്ളവരും വേറെ മതത്തിലുള്ളവരും
ഹിന്ദുക്കളും
പിന്നെ മറ്റുള്ള വ്യത്യസ്ത സഭയിലുള്ളവരും. അങ്ങനെയാണ് ഈ നമ്മുടെ സിറോമലബാർ സഭയെ അവർ ഉൾക്കൊള്ളുന്നത്. അങ്ങനെ ചെറിയ ഒരു ഒരു പള്ളികൾ, ചെറിയ സ്കൂൾ, തമിഴ് മീഡിയം സ്കൂള്, പിന്നെ സോഷ്യൽ സർവീസ് പ്രവർത്തനങ്ങൾ, അങ്ങനെ 1960 നിന്ന് 1996 വരെ ഒരു 40-45 സ്ഥാപനങ്ങളും നമ്മുടെ ഇടവകകളും എല്ലാം അവിടെ വന്നു. ഇത് അന്നത്തെ കാലത്ത് കന്യാകുമരി മിഷൻ എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ പിന്നെ അന്ന് നമ്മുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗത്തൽ ആർച്ച് ബിഷപ്പായിട്ടിരിക്കുന്ന സമയത്താണ് ഇതൊരു രൂപതയായിട്ട് മാറ്റി മാറാനുള്ള എല്ലാ അർഹതയും മിഷന് ഉണ്ടായിരുന്നു. അന്ന് 1996 ഒരു തക്കല രൂപതയായിട്ട് ഇത് ഉയർത്തി നമ്മുടെ അന്നത്തെ ജോൺ പോൾ ഡാമൻ മാർപ്പാപ്പയാണ് അത് ഉയർത്തുന്നത്.
സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ പരമാധ്യക്ഷനും എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പൊലീത്തയുമായ കർദിനാൾ ജോർജ് മാർ ആലംശേരി തക്കലയുടെ പ്രഥമ മെത്രാപ്പൊലീത്തയായിരുന്നല്ലോ. അദ്ദേഹത്തെ ഈ അഭിമുഖത്തിൽ ദയവായി അങ്ങയുടെ വാക്കുകളിൽ അനുസ്മരിക്കുന്നത് ഉചിതമായിരിക്കുമല്ലോ.
1997 ആദ്യ മെത്രാനായി നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട കാർഡിനൽ ജോർജ് ആലഞ്ചേരി അവിടെ വരുന്നു, അവിടെ 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 സ്ഥാനം ഏറ്റെടുക്കുന്നു. പിതാവിൻ്റെ ആ തീക്ഷ്ണതയും സേവനവും ഒത്തിരിയേറെ കഷ്ടപ്പാടുകളും ആ ഭൂമിയിൽ ഇപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം. കാര്യം ഒന്നുമില്ലാതെ ഇരുന്ന ആ ഭൂമിയെ ഇന്ന് ഇത്രമാത്രം വളർത്തിയെടുക്കുവാൻ രൂപതയായി, ജസ്റ്റ് രൂപതയായതിനെ എല്ലാ ബേസിക് സ്ട്രക്ചറും പിന്നെ പഠനങ്ങളും ജനങ്ങളുടെ ആ പ്രിപ്പറേഷനും അവരുടെ വളർച്ചയും ഫോർമേഷനും എല്ലാം പിതാവാണെന്ന സ്ഥലത്ത്. പിന്നെ പിതാവിൻ്റെ പുറകിലെ ഒത്തിരിയേറെ തീക്ഷ്ണതയുള്ള വൈദികരും സന്യസ്തരും ഒത്തിരി ഉണ്ടായിരുന്നു. കാര്യം നമുക്ക് പറയാൻ പറ്റും, മറ്റുള്ള എല്ലാ സഭയെക്കാളും എനിക്ക് ഇന്ന് പറയാൻ പറ്റും സീറോ മലബാർ സഭയുടെയുള്ള വൈദികരും സന്യസ്തരും ഒത്തിരിയേറെ നല്ലൊരു തീക്ഷ്ണത ഉള്ളവർ, തീക്ഷ്ണതയും ഡെഡിക്കേറ്റഡ് ടു ദ കോസ് എന്ന് പറയാം. അവരുടെ എല്ലാവരും കഠിന അധ്വാനമാണ് ഇന്ന് നമുക്കൊരു 19 കഴിഞ്ഞ് രൂപതയായി, ഒരു 19-ാമത്തെ കൊല്ലമാണിത് കഴിയുമ്പോൾ നമുക്കൊരു നല്ലൊരു സമൂഹമുണ്ട്.
ബിഷപ്പ് ജോർജ് രാജേന്ദ്രൻ തക്കലയുടെ 2-ാമത്തെ സാരഥിയാണ്. അദ്ദേഹം തദ്ദേശവാസിയാണ്, പിന്നെ പ്രത്യേകിച്ച് സലേഷ്യൻ സഭാംഗമാണ്. വടക്കേ ഇന്ത്യയിൽ ഷില്ലോങ്ങിൽ അല്ലെങ്കിൽ ഗൗഹാത്തി പ്രോവിൻസിൽ ജോലി ചെയ്തിരുന്ന അങ്ങയുടെ തക്കലയിലേക്കുള്ള ഒരു തിരിച്ചുവരവിനെ കുറിച്ച് ഒന്ന് ദയവായി വിവരിക്കാമോ?
ഞാൻ തക്കല രൂപതയിലുള്ള ഒരു അംഗമായി അന്ന് 1990 ഞാൻ നോർത്ത് ഈസ്റ്റിലെ പോകുന്നത്. അന്നത്തെ എൻ്റെ മുൻ വിഹാരി ജോസഫ് കരിമ്പാലിലാണ് എന്നെ അയക്കുന്നത്. ആ അച്ഛനെ സലീഷ്യൻസിനോടൊക്കെ ഒത്തിരിയേറെ ബന്ധമുണ്ട്, സുഹൃത്തുക്കളുള്ള കാരണത്തിലായിരിക്കാം എന്നെ ഇത്ര ദൂരം അയച്ചത്. എനിക്ക് വളരെ ബന്ധം ഇല്ലായിരുന്നു ആ പോയ പിന്നെ, തക്കല രൂപത ആയ പിന്നെയും എനിക്ക് രൂപതയോട് വലിയ ബന്ധമില്ലായിരുന്നു. ഹോളിഡേക്ക് വരുമ്പോൾ ആലഞ്ചേരി പിതാവിനെ വന്ന് കാണും, എന്റെ പാരിഷ് പ്രീസിനെ വന്ന് കാണും, അത്രയുള്ളൂ എന്റെ ബന്ധം. ഞങ്ങൾ കറസ്പോണ്ടൻസ് വഴി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയും. ഞാൻ വളരെ സന്തോഷമായിട്ടാണ് സലീഷ്യൻ സഭയിലെ അംഗമായിട്ട് അവിടെ പഠിച്ചതും എന്റെ ഫോർമേഷനും, പിന്നെ 2003 എന്റെ ഓർഡിനേഷൻ, എന്റെ പ്രീസ്ലി ഓർഡിനേഷൻ എന്റെ ആലഞ്ചേരി പിതാവാണ് അത് എനിക്ക് തരുന്നത്. എന്റെ ഇടവകയിലെ പടന്താലമൂടി ഇടവകയിൽ വെച്ച് തരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് ഗുവാഹട്ടിയിലെ ഡോൺ ബോസ്കോ സ്കൂളിൽ ഒരു വൈസ് പ്രിൻസിപ്പളായിട്ട് 2 സേവനം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഷില്ലോങ്ങിലെ ഒരു ഫോർമേഷൻ ഹൗസിലെ ഒരു കൗൺസിലറായിട്ട് 1 സേവനം ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് എന്നെ ഒരു അവിടെ ഷില്ലോങ്ങിലുള്ള സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വൈസ് പ്രിൻസിപ്പളായിട്ടും, പിന്നെ അത് കഴിഞ്ഞ് 3 പ്രിൻസിപ്പളായിട്ടും, ആ ഇടക്കാലത്താണ് അവിടുത്തെ റെക്ടറായിട്ടും മായിട്ട് എന്നെ അപ്പോയിൻമെന്റ് ചെയ്യുന്ന, അങ്ങനെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഞാൻ ഈ വാർത്ത കേൾക്കുന്നതും പുതിയ ഒരു വിളി ദൈവം എനിക്ക് തരുന്നതും. തീർച്ചയായിട്ടും എൻ്റെ ജീവിതവും എൻ്റെ സേവനവും ഇവിടെ നോർത്ത് ഈസ്റ്റിലല്ല കാര്യം. നോർത്ത് ഈസ്റ്റ് ഞാൻ ഒരിക്കലും മടങ്ങിപ്പോകണം എന്ന് വിചാരിച്ചിട്ടില്ല. ഒരു മിഷനറിയായിട്ടാണ് അവിടെ വന്നത്. ആ കൾച്ചറും അവിടുത്തെ ജനങ്ങളും അവിടുത്തെ ലാംഗ്വേജുമായിട്ടെല്ലാം ഒരുമിച്ച് വളർന്ന് ജീവിച്ച എന്നെ ദൈവം എന്നെ തിരിച്ചു വിളിക്കുക, അത് എനിക്ക് അതൊരു വളരെ എനിക്ക് അത്രയേറെ ഒരു സന്തോഷമായിട്ടുള്ള വരവായിട്ട് ഞാൻ അന്ന് ഞാൻ കരുതുക. എനിക്ക് ഈ ഡിസിഷൻ എടുക്കാൻ ഒത്തിരിയേറെ പ്രാർത്ഥനയും പിന്നെ എൻ്റെ സ്പിരിച്വൽ ഡയറക്ടറിനോടുള്ള സംസാരങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. കാര്യം ഞാനൊരു മിഷണറിയായിട്ട് പോയത് ഇപ്പം തിരിച്ച് എനിക്ക് ഞാൻ ഒരു 23 എൻ്റെ വീടും ജനങ്ങളും അവിടുത്തെ കൾച്ചറെല്ലാം വിട്ട് മാറി നിൽക്കുമ്പോൾ തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവരെന്നെ പ്രതികരിക്കും, ദൂരീകരിക്കും, ഞാൻ എങ്ങനെയാണ് ഇവിടെ പ്രവർത്തിക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള ഒത്തിരിയേറെ കൺസേണൊക്കെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ഞാൻ മനസ്സിൽ ഒന്ന് ഓർത്തത് വേറെ ഒന്നുമല്ല, ഡോൺ ബോസ്കോയുടെ ഒരു വചനം എൻ്റെ മനസ്സിൽ ഉടനെ വന്നായിരുന്നു. എനിക്ക് ഈ വിളി കിട്ടിയപ്പോൾ എനിക്കിങ്ങനെ വരണമെന്ന് ഡോൺ ബോസ്കോ പറയുമായിരുന്നു. നമ്മുടെ സഭ എന്ത് നിങ്ങളെടുത്തുനിന്ന് ചോദിക്കുന്നുവോ ഒരിക്കലും നിങ്ങൾ ഡിനൈ ചെയ്യരുത്. സഭ എന്ന് പറയുമ്പോൾ മാർപ്പാപ്പയും ബിഷപ്പും, എന്ത് ഒരിക്കലും നമ്മുടെ സഭ എന്നത് അത് ഉപേക്ഷിക്കരുത്. അത് ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. മാർപ്പാപ്പയുടെ കൂടി ഡോൺ ബോസ്കോയ്ക്ക് ഒത്തിരിയേറെ അടുപ്പമുണ്ടായിരുന്നു. അത് ഞങ്ങളോടും അങ്ങനെ പഠിപ്പിക്കുമായിരുന്നു ഡോൺ ബോസ്കോ. സോ അതാണ് എൻ്റെ ആദ്യം എൻ്റെ മനസ്സിൽ വന്നത്. ഇപ്പോൾ ദൈവം എന്നെ അങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ ദൈവത്തിന് എന്തോ ഒരു പദ്ധതിയുണ്ട്. തീർച്ചയായിട്ടും ദൈവമാണല്ലോ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ വന്നതായിട്ടല്ല, ദൈവം കൊണ്ടുവന്നു. ഇപ്പോൾ ദൈവത്തിൻ്റെ എന്നെ ഒരുക്കിയായിരിക്കും, എന്നെ ഒരുക്കി ഇപ്പോൾ തിരിച്ച് വിളിക്കുന്നു ദൈവത്തിൻ്റെ വിളി.
പിതാവെ, അങ്ങയുടെ സഭാസ്ഥാപകനായ വിശുദ്ധ ജോൺ ബോസ്കോ ഒരു സ്വപ്നക്കാരനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്.
ഒരു ഡ്രീമാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും
ആയിരിക്കാം. എന്നാലും ഞാൻ എടുക്കുന്നത് 1 അറ്റ് എ ടൈം. അതാണ് എൻ്റെ ജീവിതത്തിൽ എപ്പോൾ ദൈവം എന്നെ നയിക്കുന്നു. തീർച്ചയായിട്ടും ഒത്തിരിയേറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഇതൊക്കെ ഉണ്ട്. ഓരോ ഒരു ഒരു രൂപതയുടെ ഒരു അധ്യക്ഷനാകുമ്പോൾ തീർച്ചയായിട്ടും രൂപതയെക്കുറിച്ച്, എന്നാൽ ഞാൻ എല്ലാം ദൈവത്തിൻ്റെ അടുത്ത് വിട്ടുകൊടുത്തിരിക്കുക. എല്ലാം എൻ്റെ ഒരു മുദ്രാവാക്യവും അങ്ങാണ്, വിത്ത് ഗോഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ. അതാണ് എൻ്റെ ഒരു മുദ്രാവാക്യം. കാര്യം എനിക്ക് എന്ത് ചെയ്യണം, നാളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നെ ഹി വിൽ ലീഡ് മീ, ഹി വിൽ ഷോ മീ ദ വേ അറ്റ് ദ റൈറ്റ് മോമെൻറ്റ്. പക്ഷേ അത് എനിക്ക് അനുഭവിക്കാൻ കഴിയും. ഈ 4 നാലാമത്തെ കൊല്ലമാണ് ഞാൻ എൻ്റെ അവിടെ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. ഓരോ പ്രവർത്തനങ്ങളും ഓരോ കാര്യവും ദൈവം തമ്പുരാൻ അങ്ങനെ എന്നെ കൈപിടിച്ച്.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് തക്കല സീറോ മലബാർ രൂപതയുടെ അധ്യക്ഷൻ ബിഷപ്പ് ജോർജ് രാജേന്ദ്രനുമായി ഫാദർ വില്യം നെല്ലിക്കൽ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ്. ഇനിയും തക്കല രൂപതയെക്കുറിച്ച് അടുത്ത വെള്ളിയാഴ്ചത്തെ പ്രക്ഷേപണത്തിൽ ശ്രവിക്കാം.